സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നിരന്തരമായി തന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സമർപ്പിച്ചുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എങ്ങനെയെല്ലാമാണ് പ്രകീർത്തിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസിൽ വിശദീകരിക്കപ്പെട്ടത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനാസക്കരികിൽ വച്ച് മുസ്ലിമീങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, ആ ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ജനാസ നമസ്കാരത്തിൽ നാം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, ഇത് സംബന്ധമായി ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്ന കാര്യങ്ങൾ അത് വെറുതെ ഒഴിവാക്കിവിടാതെ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകളെയും നമ്മുടെ കർമ്മങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമുകളൊക്കെ പലതും പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് അതനുസരിച്ച് ജീവിക്കാതെ അവയെ അവഗണിക്കുന്ന ദൌർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാ മനുഷ്യനും മരണമുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. മരിക്കാത്തവരായി ആരും തന്നെയില്ല. അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖും നശിക്കാതെ പോവുകയില്ല എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. അതിവിടെ മതം ഉണ്ട് എന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരും അംഗീകരിക്കേണ്ടി വരുന്നു. മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവന്റെ പരലോകത്തെക്കുറിച്ച് മറന്നുപോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിത്തീരാറുണ്ട് എന്നതിനാൽ അള്ളാഹുവിന്റെ റസൂല് മനുഷ്യരോട് മുഴുവൻ പറഞ്ഞു, നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണം എന്ന്. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ, ദുന്യാവിനകത്തുള്ള ഓട്ടത്തിനിടയിൽ എപ്പോഴാണ് വീണുപോവുക എന്നറിയില്ല. ഏത് സമയത്താണ്, എവിടെ വച്ചാണ് അത് സംഭവിക്കുക എന്ന് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിപ്പും നൽകിയിട്ടില്ല. എല്ലാ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ ഒരു മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുന്ന പ്രകീർത്തനങ്ങളും പ്രാർത്ഥനകളും പറയണമെന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്ന് ഇതുവരെയുള്ള നമ്മുടെ ക്ലാസുകൾ ശ്രദ്ധിച്ചിട്ടുള്ള മുഴുവൻ ശ്രോതാക്കൾക്കും ബോധ്യമായിട്ടുണ്ടായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുസ്ലിം പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുഷൂർ എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, മുമ്പ് നന്നായി വിശദീകരിച്ചു പോയതാണ്. ആ പ്രാർത്ഥനയിലൂടെ, ആ ഒരു ദിക്റിലൂടെ ഒരു മുസ്ലിം താൻ മരിക്കേണ്ടവനാണ് എന്നോർക്കുന്നുണ്ട്. മരണാനന്തരം ഇങ്ങനെ എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകേണ്ടവനാണ് എന്നോർക്കുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും ആ ഓർമ്മ വേണം. അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം. ദിക്റഹാദിമില്ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചതുമാണ്. രാത്രിയിൽ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ തിരക്കുകളും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും അള്ളാഹുവിലേക്ക് തന്നെ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ഈ ഉറക്കിലെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ നീ എന്നോട് റഹ്മത്ത് ചെയ്യണം, കാരുണ്യം ചെയ്യണം എന്നിങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ വിശദീകരിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ആ ദുആയിലും നമുക്ക് കാണാം മരിക്കേണ്ടവനാണ് താണെന്ന ബോധം, മരണാനന്തരം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന ചിന്ത അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആ ഓർമ്മ എപ്പോഴും വേണം എന്നത് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഏതവസരത്തിൽ മരിക്കുമെന്നൊരാൾക്കും അറിഞ്ഞുകൂടാ. എവിടെ വെച്ച് മരിക്കും, ഏതു പ്രദേശത്ത് വെച്ച് മരിക്കും, ഒരാൾക്കും അറിഞ്ഞുകൂടാ. എങ്ങനെ മരിക്കും അറിഞ്ഞുകൂടാ, എപ്പോൾ മരിക്കുമെന്നറിഞ്ഞുകൂടാ. പക്ഷേ മരണം അവന്റെ കൂടപ്പിറപ്പായി ഉണ്ട്. ഏത് മനുഷ്യന്റെയും കൂടെ മരണമുണ്ട്. എത്രത്തോളം അവൻ അണിയുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ അടുത്താണ്. അതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത്, കുല്ലും റിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീന അഹ്ലിഹി. എല്ലാ മനുഷ്യനും മുസബ്ബഹുൻ ഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. രാവിലെ അവൻ അവന്റെ കുടുംബത്തിലുണ്ട്. പക്ഷേ വൽ മൗത്തു അദ്നാ, മരണമതാ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. മിൻ ശറാകിൻ അഹ്ലിഹി, അവന്റെ കാലിൽ അണിഞ്ഞ ചെരുപ്പിന്റെ ബാറിനേക്കാൾ, അതിന്റെ സ്ട്രാപ്പുകളേക്കാൾ മരണം അവനോടടുത്തെത്തിയിട്ടുണ്ട്. അത്രമാത്രം മനുഷ്യൻ എപ്പോഴും ഏതവസരത്തിലും മരണം വരാം, ഏതവസരത്തിലും താൻ മരിച്ചേക്കും എന്നൊരു ചിന്ത മനസ്സിൽ കൊണ്ടുനടക്കണം എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ചിന്ത വരാൻ വേണ്ടി ഖബറുകൾ സന്ദർശിക്കാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ ചിന്തയുണ്ടാകാറും ഉണ്ട്. ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മരിക്കണമല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകാറുണ്ട്. ഞാൻ മരണചിന്തയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, ആ വാർത്ത നമ്മുടെ കാതുകളിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്, എന്താണ് ഒരു മുസ്ലിം പറയേണ്ടത്, അത് പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും അവയെ സംബന്ധിച്ച് അജ്ഞരാണ് എന്നത് ഖേദത്തോടുകൂടി സങ്കടത്തോടുകൂടി മാത്രം നാം ഓർക്കുകയും പറയുകയും ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ഒരാൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ആ ആപത്ത് ബാധിച്ച അവസരത്തിൽ, ഒരു മുസീബത്ത് ബാധിച്ച വാർത്ത കേൾക്കുന്ന അവസരത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടത് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും പല മരണങ്ങളും അറിയുമ്പോൾ മാത്രം നമ്മൾ ദുഃഖിക്കുന്നു, ഉണരുന്നു. ഉറ്റവരുടെ, അതുപോലെ തന്നെ ഉടയവരുടെ, നാം സ്നേഹിക്കുന്നവരുടെ, നമ്മെ സഹായിക്കുന്നവരുടെ, നമുക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാക്കന്മാരുടെ, നമ്മുടേതായ കാര്യങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ, പ്രവർത്തകന്മാരുടെ ഒക്കെ വിയോഗ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുഃഖമുണ്ടാകാറുണ്ട്, സങ്കടം തോന്നാറുണ്ട്, വിഷമമനുഭവപ്പെടാറുണ്ട്. വളരെയേറെ മാനസികമായി നമുക്ക് വിഷമമനുഭവപ്പെടാറുണ്ട്. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ എന്താണ് നമ്മൾ പറയേണ്ടത്, അത്തരം ഒരു വാർത്ത കേൾക്കുന്ന അവസരത്തിൽ നമ്മൾ എന്താണ് ആദ്യമായി ചൊല്ലേണ്ടത്? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മാത്രം പലപ്പോഴും പല ആളുകൾക്കും അറിയാം, പക്ഷേ അത് മാത്രമാണോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയുന്നു. അതിന്റെ വിശദീകരണമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബാക്കി ഭാഗങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എന്താ റസൂലുള്ള പറയുന്നത്? ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ അൻഹയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അവര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമിന് ഒരു ആപത്ത് ബാധിക്കുകയും ഫയഖൂലു മാ അമറഹുല്ലാ, അല്ലാഹു അവനോട് കൽപ്പിച്ച കാര്യം അവൻ പറയുകയും ചെയ്താൽ എന്താണവൻ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി, ഞങ്ങളെല്ലാം അവങ്കലേക്ക് തന്നെ റാജിഊൻ, മടങ്ങുന്നവരാണ്, മടങ്ങേണ്ടവരാണ്. അത് പറഞ്ഞതിന്റെ ശേഷം പിന്നെ പറയേണ്ടുന്നൊരു വാചകം റസൂലുള്ള പറയുന്നു, അത് ഖുർആനിൽ വന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖൈറിനെ പഠിപ്പിക്കാൻ വന്ന റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു. ഇത് പറഞ്ഞ ഉടനെ പിന്നെ പറയേണ്ടത് അല്ലാഹുമ്മ ജുർനീ ഫീ മുസീബത്തി വ അഫ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഉജുർനീ ഫീ, അല്ലാഹുമ്മ ഉജുർനീ ഫീ മുസീബത്തി, ഈ ബാധിച്ചിട്ടുള്ള ആപത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണേ തമ്പുരാനെ, ഞാനതിൽ ക്ഷമിക്കുന്നു, ഞാനതിന് സഹിക്കുന്നു, ആ ആപത്ത് ബാധിച്ചതിന്റെ പേരിൽ ഞാൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ആ ആപത്ത് ബാധിച്ചതുകൊണ്ട് ക്ഷമിച്ചത് കാരണത്താൽ റബ്ബേ നീ എനിക്ക് പ്രതിഫലം തരേണമേ, വ അഖ്ലിഫ്ലീ ഖൈറൻ മിൻഹാ, എനിക്ക് അതിനേക്കാൾ ഖൈറായതിനെ നീ പകരം തരികയും ചെയ്യണമേ. ഇതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ പറയുകയും ചെയ്താൽ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അങ്ങനെ പറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്ത ഒരു മനുഷ്യന് അല്ലാഹു അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായതിനെ പകരം നൽകാതിരിക്കുകയില്ല. എന്താണിപ്പോ ഇവിടെ പറഞ്ഞത്? ഒരാപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, സഹിക്കേണ്ടവരാണ്, ക്ഷമിക്കേണ്ടവരാണ് എന്ന ആശയമാണ് അതിനുള്ളത്. നമ്മളൊക്കെ അള്ളാഹുവിന്റേതാണ്, എല്ലാം അള്ളാഹുവിന്റേതാണ്, അവന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സമയമായപ്പോൾ അവൻ തിരിച്ചു വിളിച്ചു, എന്നിട്ട് പറയുകയാണ് പടച്ചവനെ ഈ ബാധിച്ച വിഷമത്തിൽ ഞാനിതാ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്, നീ എനിക്കതിന്റെ പ്രതിഫലം തരണം. ഒരാളുടെ മരണം നിയോഗം, ഒരാളുടെ മരണം കാരണമായി പല നഷ്ടങ്ങളും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്നു, വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടതിനേക്കാൾ അഥവാ ഈ മുസീബത്ത് ബാധിച്ച് ഇതിനേക്കാൾ ഖൈറായ ഒന്നിനെ പകരം തരേണമേ എന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹു അതിനേക്കാൾ ഖൈറായതിനെ അവന് പകരം കൊടുക്കാതിരിക്കുകയില്ല. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ എന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിക്കുന്നത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഫലമ്മാ മാത അബൂ സലമ, എന്റെ ഭർത്താവ് അബൂ സലമത്ത് റളിയല്ലാഹു തആലാ വഫാത്തായപ്പോ, ഭർത്താവായ അബൂ സലമത്ത് മരണപ്പെട്ടപ്പോ, കുൽത്തു ഞാൻ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ നബീ സലമ, അബൂ സലമയേക്കാൾ ഖൈറായ ഒരാള് മുസ്ലിമീങ്ങളിലേക്ക് വേറെ ആരാ ഉള്ളത്? അബൂ സലമത്ത് മരിച്ചപ്പോ ഞാനിത് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ തോന്നി, ഈ പറയുന്ന പ്രാർത്ഥനയിൽ എന്താണുള്ളത്? നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായതിന് പകരം തരണം റബ്ബേ എന്ന് ദുആ ചെയ്യാനാണല്ലോ അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചത്. എന്റെ ഭർത്താവായ അബൂ സലമത്താണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് എനിക്ക് മുസ്ലിമീങ്ങളിൽ അബൂ സലമത്തിനേക്കാൾ ഖൈറായ ആരെ കിട്ടാനാണ് എന്നിങ്ങനെ എന്റെ മനസ്സിൽ എനിക്ക് തോന്നി. കാരണം ആരാണ് അബൂ സലമത്ത്? ആദ്യമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഹിജറ പോയ ആളാണല്ലോ, അങ്ങനെയൊക്കെ മഹത്വമുള്ള ആ അബൂ സലമത്തിനേക്കാൾ ഖൈറായ ഒരാളെ എനിക്കെങ്ങനെ കിട്ടാനാണ് എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നിയെങ്കിലും അഷ്റഫുൽ ഖൽക്കിനോടത് പഠിപ്പിച്ചതാണല്ലോ എന്ന നിലക്ക് സുമ്മ ഇന്നീ ഖുൽതുഹാ, ഞാൻ ആ ദുആയെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ റസൂലുള്ള പഠിപ്പിച്ച ദുആയെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ മനസ്സിലുണ്ട്, നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈർ തരണം എന്നാണല്ലോ ആ ദുആയിലുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ പുതിയാപ്പിളയായ അബൂ സലമത്തിനേക്കാൾ ഖൈറായത് എനിക്ക് ആരെ കിട്ടാനാണ് എന്നെന്റെ മനസ്സിൽ സന്ദേഹം തോന്നാതിരുന്നിട്ടില്ല. എന്നാലും അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞ ആ സുന്നത്തിന് നടപ്പിലാക്കാൻ ഞാനതങ്ങ് ദുആ ചെയ്തു. എന്നിട്ട് ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ അൻഹ വിൽക്കാലത്തുണ്ടായ അവരുടെ അനുഭവം വിവരിക്കട്ടെ. ഫഅഖ്ലഫല്ലാഹു ലീ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെയാണ് അല്ലാഹു എനിക്ക് പകരം തന്നത്. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, എന്താ ഇവിടെ സംഭവിച്ചത്? ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ അൻഹ വിധവയായി. അബൂ സലമത്ത് റളിയല്ലാഹു തആലാ അൻഹു വഫാത്തായപ്പോ ഉമ്മു സലമത്ത് വിധവയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ അൻഹ ഈ ദുആ അങ്ങ് മനസ്സിൽ തട്ടി ചൊല്ലിയപ്പോ, അതാ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ, ഈ കുറച്ചു നാട് കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അതാ ഒരാളെ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. എന്തിനാ പറഞ്ഞേക്കുന്നത്? വിവാഹം അന്വേഷിച്ചുകൊണ്ടാണ്. റസൂലുള്ള എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെന്നോട് കല്യാണം അന്വേഷിച്ചപ്പോ ഞാനീ വന്നയാളോട് പറയുന്നു, ഇന്നലീ ബിൻതാ, എനിക്ക് പെൺമക്കളുണ്ട്, അതുപോലെ തന്നെ അനഹുയൂറാൻ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന പ്രകൃതക്കാരിയുമാണ്. റസൂലുള്ളയുമായി ഞാൻ ഒത്തുപോവുകയില്ല, കാരണം എനിക്ക് പെൺമക്കളുണ്ട്, അവരെ പോറ്റണം, അത് റസൂലുള്ളക്കൊരു ഭാരമാകും. അതുപോലെ തന്നെ എനിക്ക് മുൻകോപം എന്നൊരു സ്വഭാവവുമുണ്ട്, അതെങ്ങനെ ഞാൻ റസൂലുള്ളയുമായി പൊരുത്തപ്പെടാനാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തതെന്താണെന്നോ, മകളുടെ പ്രശ്നമല്ലേ, ആ മകളുടെ കാര്യത്തിൽ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലയല്ലേ റിസ്ക് തരുന്നത്, അല്ലയല്ലേ സൗകര്യങ്ങൾ തരുന്നത്, അതോർത്ത് വിഷമിക്കേണ്ടതില്ല. പിന്നെ ദേഷ്യം പിടിക്കുന്ന പ്രകൃതമാണോ, അതിനും നമുക്ക് വഴിയുണ്ട്. വാദുള്ളാ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തോളാം, നിങ്ങളുടെ ദേഷ്യമൊക്കെ പോകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്തോളാം. അങ്ങനെ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ അൻഹക്ക് വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ആ വിവാഹം അവിടെ നടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി കഴിഞ്ഞിരുന്ന ഉമ്മു സലമത്ത് ബീവി അബൂ സലമത്ത് റളിയല്ലാഹു തആലാ അൻഹു വഫാത്തായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ പുതിയ ആപ്പിളയായി കിട്ടുകയാണ്, റസൂലുള്ളാനെ ഭർത്താവായി കിട്ടുകയാണ്. അവര് ഒരിക്കൽ ശങ്കിക്കുക പോലും ചെയ്തു, ഈ ഉമ്മ അബൂ സലമയേക്കാൾ എനിക്ക് ഹൈറായവരെ എങ്ങനെ എനിക്ക് കിട്ടാനാണ് ഞാൻ ഈ ദുആ ചെയ്തിട്ട് എന്ന് പറഞ്ഞപ്പോ, അത് അല്ലയാണല്ലോ തീരുമാനിക്കുന്നത്, അബൂ സലമയേക്കാളെന്ന് മാത്രമല്ല ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഹൈറായ ഭർത്താവിനെയാണ് അബൂ സലമത്ത് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ശേഷം ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആലാ അൻഹക്ക് അല്ലാഹു വിധിച്ചത്, അവർക്ക് നൽകിയത്. അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, നമ്മളല്ല ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചൊല്ലിയാൽ എനിക്കെന്ത് നേട്ടം കിട്ടാനാണെന്ന് ആലോചിക്കേണ്ടതില്ല. നമുക്കൊരു പക്ഷേ തോന്നും എനിക്കൊക്കെ അതൊക്കെ കിട്ടാനാണ്, എനിക്കെങ്ങനെയത് കിട്ടാനാണ്, എത്താവുന്നതിനേക്കാൾ ദൂരത്താണല്ലോ അതൊക്കെയുള്ളത് എന്നിങ്ങനെ ശങ്കിച്ചുകൊണ്ട് പലപ്പോഴും ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്നോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. ദുആ ചെയ്തോ, ഉദുല്ലാഹ വഅന്തും മൂഖിനൂന ബിൽ ഇജാബതി, ഉത്തരം തരും എന്റെ റബ്ബ് എന്ന ദൃഢബോധത്തോടുകൂടി നീ അല്ലാഹുവിനെ വിളിച്ചോളൂ എന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. തരുന്നത് അല്ലയാണ്, വിളിക്കേണ്ടത് നമ്മളാണ്, മുജീബ് അല്ലയാണ്, ഉത്തരം നൽകേണ്ടവൻ അല്ലയാണ്, അത് അവന്റെ തീരുമാനമാണ്, നമ്മളല്ല അതിനെക്കുറിച്ച് ആശങ്കിക്കേണ്ടതും ഭയപ്പെടേണ്ടതും. നോക്കൂ നിങ്ങൾ ഇവിടെ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആലാ അൻഹ അങ്ങനെ ശങ്കിച്ചിട്ടും അവർക്ക് നല്ല ഭർത്താവിനെ കിട്ടിയില്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മുസീബത്ത് ബാധിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്ന രണ്ട് ചിന്തകളാണുള്ളത്. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ, ഏതൊരു മനുഷ്യനായാലും ആ മരണവാർത്ത കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ നമുക്ക് രണ്ട് ആശങ്കകളാണ് ഉണ്ടായിത്തീരാറുള്ളത്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ഇനി എനിക്കാര് എന്ന ചിന്തയാണ് ഈ കേൾക്കുന്നവനുള്ളത്. നിന്റെ ഉറ്റവര് മരിച്ചു, അല്ലെങ്കിൽ ഇന്ന ആള് മരണപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ നേതാവ് മരിച്ചു, അല്ലെങ്കിൽ നിന്റെ പ്രവർത്തകൻ മരിച്ചു, അല്ലെങ്കിൽ നിന്റെ പണ്ഡിതൻ മരിച്ചു എന്നൊക്കെ അങ്ങാദ്യമായി കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ ചിന്ത, ഇനി ആരാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളെ നയിക്കാൻ ആരുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ ഇനി ആരാണ്, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാൻ ഇനി ആരാണ്, ഞങ്ങൾക്ക് സഹായം ചെയ്തു തരാൻ ബന്ധപ്പെട്ടവരും ഉറ്റവരും ഉടയവരുമായ ആളങ്ങ് മരിച്ചുപോയില്ലേ, ഇനി ആരാണ് ഞങ്ങൾക്കുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായും ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ വരും എന്നത് തീർച്ചയാണ്. രണ്ടാമതായി അവന്റെ മനസ്സിൽ തോന്നുന്ന ചിന്ത, മുഅ്മിനിന്റെ മനസ്സിൽ തോന്നുന്ന രണ്ടാമത്തെ ആശങ്ക, ഈ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭാവി ഇനി എന്താകും, അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം എന്താകും, അദ്ദേഹത്തിന്റെ മഹ്ശർ എങ്ങനെയാകും, അദ്ദേഹത്തിന്റെ ഹിസാബ് എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ആഹിറം നേര് നിലക്കായിരിക്കും, അദ്ദേഹത്തിന്റെ പാപം പൊറുക്കപ്പെടില്ലേ, അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചവരിൽ പെടില്ലേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ലേ, ഖബറിലെ ഭയാശങ്കകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടില്ലേ, കിതാബ് വലതു കൈയിൽ നൽകപ്പെടില്ലേ, അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പരിശുദ്ധനാക്കപ്പെടുകയില്ലേ എന്നിങ്ങനെ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ചുള്ള ഒരാശങ്ക നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ രണ്ട് ആശങ്കയും സ്വാഭാവികമാണ്. ഒന്ന് മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്കയിൽ നമുക്കാരിയെന്ന ആശങ്ക, രണ്ടാമത്തും മരിച്ചുപോയ വ്യക്തിയുടെ ഭാവി ഇനി എന്ത്, അദ്ദേഹത്തിന്റെ ഭാവി എന്ത് എന്ന ചിന്ത. ഈ രണ്ട് ആശങ്കയും നമ്മുടെ മനസ്സിലുണ്ടാകും എന്നത് തന്നെ മനുഷ്യ മനസ്സില്ലത് തോന്നും എന്നതുകൊണ്ട് തന്നെ മനുഷ്യനെ പടച്ച റബ്ബുൽ ആലമീനായ അല്ലാഹു അതാതിന് പ്രതിവിധി നിശ്ചയിച്ചു തന്നു. രണ്ട് ആശങ്കയും ദൂരീകരിച്ചോ, അല്ലാഹുവിനോട് ഈ രണ്ട് ആശങ്കയുടെയും പരിഹാരത്തിനായി ദുആ ചെയ്തോ. രണ്ട് കാര്യത്തിനും നമ്മൾ ദുആ ചെയ്യുന്നില്ലേ. നോക്കൂ, നിങ്ങൾ മരണവാർത്ത കേട്ട ഉടനെ പറഞ്ഞ ദുആ കേട്ടില്ലേ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ പറഞ്ഞത്. അത് സഹിക്കാനും ക്ഷമിക്കാനും നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. എത്ര ഞാൻ സ്നേഹിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതെന്റെ ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. എല്ലാ ആളുകളും മരിക്കേണ്ടവരാണ്. വലൗകാനതി ദുന്യാ തദൂമൂലി വാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ശാശ്വതമായി വസിക്കുമായിരുന്നുവെങ്കിൽ അത് ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചമായി കൊണ്ടുവന്ന റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫയായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്. ആ റസൂലുള്ള വഫാത്തായിട്ടുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ഒരു മുസീബത്തിന് നമുക്കെന്താ വരാനുള്ളത്? റസൂലുള്ള പോയതിലപ്പുറമാണോ പിന്നെ മറ്റുള്ളവരുടെ പോക്ക്? അതുകൊണ്ട് എല്ലാവരും പോകേണ്ടവരാണ്. ഇന്നാലില്ല, ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്, അവൻ അവകാശപ്പെട്ടവരാണ്. ഉടമ തിരിച്ചു വിളിക്കുമ്പോ പോകാതിരിക്കാൻ പറ്റുമോ? വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരാകുന്നു. അതിലൂടെ ഒരു മനുഷ്യന് സമാധാനമായി. പിന്നെ അവനാ ക്ഷമിച്ചതിനും സഹിച്ചതിനും അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്നു, അല്ലാഹുമ്മ ഉജ്ർനീ ഫീ മുസീബത്തി, ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണം. പിന്നെ എനിക്കാരി എന്നതല്ലേ ചിന്ത, ആശങ്കയല്ലേ നിന്റെ മനസ്സിലുള്ളത്? ദുആ ചെയ്തോ റബ്ബിനോട്, വഅഖ്ലിഫ്ലീ ഖൈറം മിൻഹാ, ഖൈറായതിനെ പകരം തരണം തമ്പുരാനേ. അള്ളാഹുവിനോട് ചോദിക്ക്, അള്ളാഹുവിനോടാ പറയേണ്ടത്, പോയില്ലേ ഇന്നാൾ പോയി ഇനി എനിക്കാരാ എന്ന് പറഞ്ഞ് ബേജാറാവല്ല. അതിന് അപേക്ഷ കൊടുക്കേണ്ട കേന്ദ്രം അള്ളയാണ്. അള്ളാഹുവിനോട് പറ, പോയവരേക്കാൾ ഖൈറായത് പകരം തരണം, പോയതിനേക്കാൾ നല്ലതിനെ പകരം തരണം, വെറുതെ ആക്കല്ല തമ്പുരാനെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ഈയേ ആശയം തന്നെ നമ്മുടെ ആശങ്കക്കുള്ള പരിഹാരമായും അതുപോലെ തന്നെ മയ്യത്തിന്റെ ഭാവിക്ക് ഗുണകരമായ നിലക്കുമുള്ള ദുആയതാ ഒരേ പ്രാർത്ഥനയിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എന്താ റസൂലുള്ള പറയുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, ഇദാ ഹദർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളൊരു ജനാസക്കരികിൽ ചെന്നാൽ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഇന്ന് ഒരു നോക്കി കാണാനാ തിരക്ക്. അതോടുകൂടി എല്ലാവരുടെ ആവേശവും തണുത്തുപോയി. ഒരു നോക്ക് കാണണം, നേതാവിനെ ഒരു നോക്ക് കാണണം, ബന്ധപ്പെട്ടവരെ ഒരു നോക്ക് കാണണം, അല്ലെങ്കിൽ ഉറ്റവരെ ഒരു നോക്ക് കാണണം എന്നിങ്ങനെ ഈ മയ്യത്തിന്റെ മുഖമൊന്ന് കാണുന്നതിലാണ് തിരക്ക്. അങ്ങനെ അതിനുവേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഒന്ന് കണ്ടുപിരിഞ്ഞു പോവുകയല്ലാതെ ആ അവസരത്തിൽ മയ്യത്തിന്റെ സമീപത്തെത്തുമ്പോ എന്ത് പറയണമെന്നും എന്ത് ദുആ ചെയ്യണമെന്നുമാണോ അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചത് എന്ന് ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർക്ക് അറിയാമോ? എത്ര പേർക്കറിയാം സുഹൃത്തുക്കളെ? അതാ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിനെ പഠിപ്പിക്കാൻ വന്ന റസൂലുള്ള പറയുകയാണ്, ഇദാ ഹദർതുമുൽ മരീള അവിൽ മയ്യിത, നിങ്ങളൊരു രോഗിയുടെ സമീപത്ത് ഹാജരായാൽ, അവിൽ മയ്യിത, അല്ലെങ്കിൽ ഒരു മയ്യത്തിന്റെ സമീപത്ത് നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ, ഫഖൂലൂ ഖൈറാ, നിങ്ങൾ ഖൈറിനെ ചോദിക്കണേ. കാരണം ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങളവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ, നിങ്ങളവിടെ വെച്ച് ഖൈറിനെ ചോദിക്കുമ്പോ, ഈ ചോദിക്കുന്ന നിങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്, നിങ്ങൾ കാണാത്ത ഒരു ശക്തിയുണ്ട് നിങ്ങൾക്ക് ചുറ്റും. അതാരാണെന്നല്ലേ? അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ. ആ മലായിക്കത്തുകൾ യുഅമ്മിനൂന, അവരെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലാ മാ തഖൂലൂന, നിങ്ങൾ അവിടെ വെച്ച് പറയുന്ന ഹൈറായ കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പോലും ആമീൻ പറഞ്ഞു പോകുന്നു എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടെ വെച്ച് ഹൈറിനെ പറയാൻ ഇന്ന് ആർക്കാ കഴിയ? ആർക്കാണ് സുഹൃത്തുക്കളെ അത് പറയാനുള്ള അറിവുള്ളത്? അത് പഠിപ്പിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ. എന്താണ് അവിടെ വെച്ച് ഖൈറ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചിരുന്നിരിക്കുന്നു. അതിന്റെയും സന്ദർഭം നേരത്തെ പറഞ്ഞ സന്ദർഭമാണ്. അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ വിവരം അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസക്കരികിലേക്ക് അങ്ങ് കടന്നു ചെന്നു. കണ്ണുകൾ തുറന്നു കിടപ്പാണപ്പോൾ ഫഅഗ്മളഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് ആ കൺപോളകൾ അങ്ങടച്ചു പിടിച്ചു. ആദ്യമായി അബൂ സലമത്ത് മരിച്ച റസൂലുള്ള കടന്നു എന്നതാണ്. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൺപോളകൾ തുറന്നു കിടക്കുന്നു, അത് അടച്ചു പിടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ റൂഹങ്ങ് പോകുന്ന നേരത്ത് ഈ റൂഹിനെ അവന്റെ കണ്ണിങ്ങനെ പിന്തുടരുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ പൊട്ടിക്കരഞ്ഞു. വാവിട്ട് നിലവിളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ പണി ചെയ്യരുത്, ലാത്തതുഴുവലാം ഫുസിക്കും ഇല്ലാ ബിഖൈറ്, ഖൈറായ കാര്യത്തിന് വേണ്ടിയല്ലാതെ നിങ്ങൾ നിങ്ങൾക്കെതിരെ ദുആ ചെയ്യരുത്. അപ്പൊ അവിടെ വെച്ച് അവരെന്തെങ്കിലും പറഞ്ഞ് അക്ഷമയുടെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, ഖൈറല്ലാതെ പറയരുത്, കാരണം അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ആമീൻ ചൊല്ലുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചില്ലേ, നിങ്ങളൊരു മയ്യത്തിന്റെ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗിയുടെ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? രോഗിയുടെ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ പറയേണ്ടുന്ന ഹൈറെന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു. ഇനി മയ്യത്തിന്റെ സമീപത്തെത്തിക്കഴിഞ്ഞാൽ പറയേണ്ട ഹൈറെന്ത്? അതാ ഹൈറിനെ പഠിപ്പിക്കാൻ വന്ന റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അബൂ സലമത്തിന്റെ മയ്യത്തങ്ങ് കണ്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മയ്യത്തിനരികിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, اللهم اغفر لي ابي سلمت وارفع درجته في المهديين وافسح له في قبره ونبر له فيه. എന്താ പറഞ്ഞത്? ആ ദുആ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ രണ്ട് ആശങ്കക്കുമുള്ള പരിഹാരം ആ ഒരൊറ്റ ദുആയിലുണ്ട്. മരിച്ചുപോയില്ലേ ഇനി എനിക്കാരി എന്ന ചോദ്യത്തിനും, ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിനും, രണ്ടിനും അല്ലാഹുവിനോടാണ് പരിഹാരം ആരായേണ്ടത്. അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസക്കരികിൽ വെച്ച് റസൂൽ ദുആ ചെയ്യുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത്ത, അബൂ സലമത്തിന് നീ പൊറുത്തു കൊടുക്കണം അല്ലാഹുവേ. കണ്ടോ മയ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി, മയ്യത്തിന്റെ ഭാവി എന്താവും എന്നതല്ലേ പ്രശ്നം. അതാ അതിന് പരിഹാരം റസൂലുള്ള പറയുന്നു, ദുആ ചെയ്തോ റബ്ബിനോട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത്ത, അബൂ സലമത്തിന് പൊറുത്തു കൊടുക്കണം റഹ്മാനെ. വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സന്മാർഗം ലഭിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. രണ്ടാമത്തെ നമ്മുടെ ആശങ്കയുടെ പരിഹാരം വന്നുപോയി, ശേഷക്കാരിൽ അദ്ദേഹത്തിന് നീ പകരക്കാരെ നൽകണേ. കണ്ടോ അവിടെ വെച്ചും റസൂലുള്ള ദുആ ചെയ്യുന്നത്, ഇനി ബാക്കിയുള്ള ആളുകളിൽ പകരക്കാരെ തരണം. പിന്നെയും അദ്ദേഹത്തിന്റെ വിഷയം തന്നെ പറയുന്നു, വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, സർവലോകത്തിന്റെയും രക്ഷിതാവായ ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. വലഹു, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം. വഫ്തഹ് ലഹു ഫീ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലത നൽകണം റബ്ബേ. വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ, ഇരുളാർന്ന ഖബറിൽ നീ പ്രകാശപൂരിതമാക്കണം റബ്ബേ, പ്രകാശം ചൊരിഞ്ഞു കൊടുക്കണം റബ്ബേ. എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നു, ഇതാർക്കാറിയായി മുസ്ലിം ഉമ്മത്തില് എത്ര മയ്യത്ത് നമ്മൾ കണ്ടു, എത്ര ജനാസ സന്ദർശിക്കാൻ പോയി, കണ്ടുകിട്ട് പോരാ എന്നതല്ലാതെ, കാണാൻ വേണ്ടി മുഖത്ത് തുണി അങ്ങി നീക്കി അങ്ങോട്ട് തന്നെ മാറ്റിയിട്ട് പോന്നു എന്നതല്ലാതെ, അവിടെ വെച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞോ, അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയാൻ സാധിച്ചിട്ടുണ്ടോ? വിചാരിച്ചവർക്ക് തന്നെ പറയാൻ അഷ്റഫുൽ ഖൽക്കിന്റെ നാവിലൂടെ വന്ന ഈ മുത്തുമണികളെ പോലെയുള്ള ദുആ പഠിപ്പിക്കാൻ അത് പറയാൻ അവർക്ക് സാധിച്ചോ? എന്തേ കാരണം? അത് പഠിച്ചിട്ടില്ല, അത് പഠിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് പോയിട്ട് ആ വാചകങ്ങൾ വരെ പഠിച്ചിട്ടില്ല. ആകെ അറിഞ്ഞത് മാത്രം എന്താണ്? മയ്യത്ത് നിസ്കരിക്കണമെന്ന്. അതിന്റെ പോലും പ്രാർത്ഥനയുടെ കാര്യം ഇനി നമുക്ക് ഇൻഷാല്ലാ പിന്നെ പറയാനുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന്റെയൊക്കെ മുമ്പ് മയ്യത്തിനെ കാണാൻ പോകുന്ന അവസരത്തിൽ ആ ജനാസക്കരികിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ആമീൻ പറയുന്നുണ്ടെന്നല്ലേ റസൂലുള്ള പറയുന്നത്? അപ്പൊ നമ്മളത് പഠിച്ചു വെക്കണ്ടേ, പഠിച്ചു വെക്കണ്ടേ സുഹൃത്തുക്കളെ. വലിയ തിരക്കുണ്ടായിട്ട് കാര്യമുണ്ടോ മയ്യത്തിന്റെ സമീപത്ത്? അവിടെ വെച്ച് ഖൈറിനെയാണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. അവിടെ വെച്ച് നമ്മൾ ദുആ ചെയ്യേണ്ട ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം, വളരുന്ന തലമുറക്കത് പഠിപ്പിക്കണം. അത് സുഹൃത്തുക്കളെ നമ്മുടെ ദുന്യാവിനും ആഖിറത്തിനും ഖൈറാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നു. വളരെയേറെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സംഗതിയാണത്. അപ്പൊ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് സമീപം എത്തുമ്പോൾ നമ്മൾ ദുആ ചെയ്യേണ്ട ഖൈറ് പറയേണ്ട രീതിയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറിച്ച് മയ്യത്തിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇഖ്റഉ വലാ മൗതാകും യാസീൻ, നിങ്ങളില്ലെന്ന് മരണപ്പെട്ടു പോയവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതുക എന്നൊരു വാചകം ഉദ്ധരിക്കപ്പെടാറുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് തന്നെ ആ ഹദീസിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൽ വിദഗ്ധരായ പണ്ഡിതന്മാര് തന്നെ പറയുന്നു, ഈ വിഷയത്തിൽ സ്വഹീഹായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. ഈ പറയപ്പെട്ട ഹദീസിന്റെ തന്റെ പരമ്പരയിൽ അജ്ഞാതരായ രണ്ട് വ്യക്തികളുണ്ട്, മജ്ഹൂലാനി, രണ്ടാളുകൾ, അറിയപ്പെടാത്ത ആളുകൾ അതിന്റെ പരമ്പരയിലുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് തെളിവിഞ്ഞുകൊള്ളുന്ന ഹദീസല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനി സഹീഹെന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ പോലും അതിന് വ്യാഖ്യാനം പറഞ്ഞത് അത് മരിച്ചയിടത്തുള്ള യാസീനോത്തല്ല, മറിച്ച് മരണം ആസന്നമായവനെ കേൾപ്പിക്കണം സൂറത്ത് യാസീൻ എന്നാണ്. അതിന് പോലും ആ ഹദീസ് സഹീഹല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതായിരുന്നാലും മരണപ്പെട്ട വീട്ടിലിരുന്നു കൊണ്ടോ മയ്യത്തിന്റെ സമീപത്തിരുന്നു കൊണ്ടോ ആ വീട്ടിൽ വെച്ചോ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാടുകളിൽ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യയല്ല ഈ പ്രാവർത്തികമാക്കുന്നത് എന്നാരെങ്കിലും പറഞ്ഞാലോ? അപ്പൊ അവിടെ കുഴപ്പമായി. അപ്പൊ പറഞ്ഞു, ഇതാ കണ്ടോ, ഇവര് ഖുർആൻ വിരോധികളാണ്, ഇവര് ഖൈറിനെ തടുക്കുന്നവരാണ്, മുനാഫിക്കിന്റെ ലക്ഷണമാണ് ഖൈറിനെ തടുക്കൽ എന്നായിത്തോതും. മുനാഫിക്ക് നിങ്ങൾക്ക് ഖൈർ കണ്ടുകൂടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ ഖൈറ് പഠിപ്പിക്കാൻ ഈ ലോകത്തേക്ക് വന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടെ അങ്ങനെ ഒരു ഖൈർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നല്ലോ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ജനാസക്കരികിൽ ഇരുന്നു കൊണ്ടും ഖുർആൻ ഓതിയിട്ടില്ല, ഖുർആൻ ഓതാൻ കൽപ്പിച്ചിട്ടുമില്ല. ആ വിഷയത്തിൽ ഒരൊറ്റ സഹീഹായ പരമ്പരയോടുകൂടി സനദോടുകൂടി ഉദ്ധരിക്കപ്പെടുന്നവരൊറ്റ സംഭവങ്ങളും ഇല്ല എന്ന് ആ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുള്ള മുൻഗാമികളും ആധുനികന്മാരുമായ പണ്ഡിതന്മാര് പറയുന്നു. പിന്നെന്താ തെളിവ് പറയല്? മരിച്ചെടുത്ത് കുറുവനോദനം അത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഖൈറിനെ തടയുകയാണ് എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ കാണാം ഒരു തെളിവുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിനെ മരിച്ചയിടത്ത് ഖുർആൻ ഓതാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം എന്നൊരു ഹെഡിങ്ങിൽ നമുക്ക് കേൾക്കാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യൽ ഏറെ പുണ്യകരവും പ്രതിഫലാർഹവുമാണ്. മുൻകാലങ്ങളിൽ നിരാക്ഷേപം നടന്നു വന്നിരുന്ന ഇക്കാര്യം ഇന്ന് വിവാദമായിരിക്കുന്നു. അപ്പോ ആദ്യം എന്താ പറയുന്നത്? മുൻകാലങ്ങളിൽ നിരാക്ഷേപം നടന്നു വന്നിരുന്ന ഇക്കാര്യം, അത് മുമ്പ് ആർക്കും അതിൽ തർക്കമില്ല, അതിപ്പോ ഇന്ന് വിവാദമായിരിക്കുന്നു എന്നാ പറയുന്നത്. എന്നിട്ടോ മുസ്ലിം സമൂഹത്തെ എന്നും വിവാദങ്ങളിൽ തളച്ചിടുകയും സൃഷ്ടിപരമായ വളർച്ച തടയുകയും ചെയ്യുക എന്ന ശത്രുതന്ത്രത്തിന്റെ ഉപകരണങ്ങളായി മാറിയ ബിദഈ പ്രസ്ഥാനക്കാർ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം സൽക്കർമ്മങ്ങളെ എതിർക്കുന്നത്. ഒരു തെളിവുമില്ലാതെ ബിദഈകൾ വിവാദങ്ങളിൽ തളച്ചിടുകയും സൃഷ്ടിപരമായ വളർച്ച തടയുകയും ചെയ്യേണ്ടതാണ്. എന്നിട്ടെന്താ തെളിവ്? ഉമ്മു സലമയിൽ നിന്ന് നിവേദനം, മരിച്ചെടുത്ത് ഖുർആനോദാഞ്ഞി തെളിവ് വരുന്നത് കേട്ടോ. ഉമ്മു സലമയിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗിയുടെയോ മയ്യത്തിന്റെയോ അരികിൽ സന്നിഹിതരായാൽ ഖൈറായത് ഗുണകരമായത് ചൊല്ലുവീൻ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. നിങ്ങൾ മയ്യത്തിന്റെയോ രോഗിയുടെയോ സമീപത്ത് നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ ഖൈറിനെ ചൊല്ലണേ. എന്നിട്ട് ദുർവ്യാഖ്യാനിക്കുന്നത് കേട്ടോ, മയ്യത്തിന്റെ സമീപം നല്ലത് ചൊല്ലണമെന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നു. നല്ലതിൽ ഒന്നാം സ്ഥാനം ഖുർആനിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, നിശ്ചയം ഏറ്റവും ഉത്തമമായ സംസാരം അല്ലാഹുവിന്റെ കിതാബാകുന്നു. ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്ന ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു എന്ന് മരിച്ചയിടത്ത് ഖുർആനോടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഈ ദുർവ്യാഖ്യാനമുണ്ട് എന്ന് മനസ്സിൽ കണ്ടത് കൊണ്ട് തന്നെയാണ് സുഹൃത്തെ നേരത്തെ ഞാൻ അതിന്റെ ശരിയായ ആശയം നിങ്ങൾ കേൾപ്പിച്ചത്. ഞാനും ഇയാളും ഉദ്ധരിച്ച ഹദീസ് ഒന്നാ. ഞാൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ രോഗിയുടെയോ മയ്യത്തിന്റെയോ സമീപത്ത് പോയാൽ ഖൈറിനെ പറയണം. അത് മാത്രം ഇയാൾ ഉദ്ധരിച്ചത്, ബാക്കി എവിടെ? എന്തേ ഇയാൾ ഹദീസിന്റെ നടുക്കഷ്ണത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയത്? ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസ് ഇത് മാത്രമല്ല ഉള്ളത്, ഇതിന്റെ ശേഷം ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നല്ലോ. ആ വാചകം എന്തുകൊണ്ട് മുസ്ലിയാർ ഇതിൽ ഉദ്ധരിക്കാതെ കട്ടുകളഞ്ഞു? അത് ഉദ്ധരിച്ചാൽ ഇയാളുടെ കാര്യത്തിനത് തെളിവാവുകയില്ല, എതിരാകും. കാരണം ബാക്കി ഭാഗം എന്താണ്? നിങ്ങൾ ഖൈറിനെ പറയണം എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂൻ, അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലാമാത്ത കൂരൂനാ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്. അപ്പൻ നബി പറയാൻ പറഞ്ഞ കാര്യം ഇവിടെ ഖുർആനോത്താണോ? ഖുർആൻ ഓർമ്മ മലക്കളിങ്ങനെ ആമീൻ എന്ന് പറയലാണോ? അല്ല. അപ്പൊ അവിടെ റസൂൽ നിങ്ങൾ ഖൈറിനെ പറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ദുആ ഇരക്കണം എന്നാണ്. ഏതാണ് ആ ദുആ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ ദുആയല്ലേ നിങ്ങൾ കേട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഒരു കാര്യം പറഞ്ഞങ്ങ് പോകലല്ലോ, പ്രവർത്തിക്കുന്ന നേരത്തത് മാതൃക കാണിക്കുന്ന മാതൃകാ പുരുഷനായ മുഹമ്മദ് മുസ്തഫ റളിയല്ലാഹു തആല വഫാത്തായ മയ്യത്തിന്റെ സമീപത്ത് ഹാളറായില്ലേ? ഹാളറായാൽ നിങ്ങൾ ഖൈർ പറയണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? ആ റസൂലുള്ള അബൂ സലമത്താകുന്ന മയ്യത്തിന്റെ അടുക്കൽ ഹാളറായപ്പോ ഖുർആൻ ഓതുകയാണോ ചെയ്തത്? യാസീൻ ഓതുകയാണോ ചെയ്തത്? ഫാത്തിഹ ഓതുകയാണോ ചെയ്തത്? ഇഖ്ലാസ് ഓതുകയാണോ ചെയ്തത്? ആയത്തുൽ കുർസി ഓതുകയാണോ ചെയ്തത്? അന്നാമ സൂറത്ത് ഓതുകയാണോ ചെയ്തത്? അല്ലല്ലോ, ഇമാം മുസ്ലിം അവിടെ പഠിപ്പിച്ചല്ലോ. എന്താ റസൂലുള്ള പറഞ്ഞത്? അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമത വർഫഉ ദർജതഹു ഫിൽ മഹ്ദീൻ വഖുലുഫുഹു ഫീ അഖബിഹി ഫിൽ മിനൽ ഗാബിരീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനബ്ബിറ ലഹു ഫീഹി, അതിന്റെ മുമ്പേ പറഞ്ഞു വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അമയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ് റസൂലുള്ള ഖൈർ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോഴല്ലേ ബാക്കി പറഞ്ഞത് ശരിയായി വരിക. അതല്ലേ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഖൈറിനെ ചോദിച്ചോ, കാരണം എന്തെന്നല്ലേ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് ആമീൻ പറയുന്നുണ്ട്. ഇതേത് ബുദ്ധിക്കാ മനസ്സിലാകാത്തത്? ഈ സഖാഫിക്കല്ലാതെ ഇയാൾക്കല്ലാതെ ഇയാൾക്ക് എപ്പോഴും കുബുദ്ധിയാണല്ലോ ഉള്ളത്. ഹദീസ് ഇയാൾക്ക് വേണ്ടത് മാകം മാത്രം വായിച്ചു. ഇനി തന്നെയല്ല സുഹൃത്തുക്കളെ, ഇതിൽ വേറൊരു തമാശ നിങ്ങൾ ഓർക്കണം. മരിച്ചയിടത്ത് ഖുർആൻ ഓതണം എന്നുള്ളതിന് മുസ്ലിയാരി തെളിവ് പറഞ്ഞ ഹദീസ് ഏതാ? ഇദാ ഹദർതുമുൽ മരീലാവിൽ മയ്യിത്ത ഫഖൂലു ഖൈറാ. ബാക്കിയൊട്ട് ഓതിയതുമില്ല. ആദ്യം തന്നെ എന്താ പറയുന്നത്? ഇദാ ഹദർതുമുൽ മരീലാണ് ആദ്യം പറയുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങളൊരു രോഗിയുടെ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടാണ് റസൂലുള്ള പറയുന്നത്, അവിൽ മയ്യിത്ത, അല്ലെങ്കിൽ മയ്യത്തിന്റെ സമീപത്ത്. അപ്പൊ രോഗിയുടെ സമീപത്തും ആ ഹദീസിൽ പറഞ്ഞ രോഗിയുടെ സമീപത്തും മയ്യത്തിന്റെ സമീപത്തും ദുആ ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞു. കാരണം രണ്ട് സ്ഥലത്ത് ദുആ ചെയ്യുന്നതിനും അള്ളാഹുവിന്റെ മലായിക്കത്ത് എന്ത് പറയുന്നുണ്ട്? ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇയാൾ പറയും പോലെ മയ്യത്തിന്റെ സമീപത്ത് വെച്ച് നിങ്ങൾ ഖുർആൻ ഓതണേ, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഖൈറായ കലാമ് അള്ളാഹുവിന്റെ ഖുർആനാണല്ലോ എന്നല്ലേ ഇയാൾ പറഞ്ഞത്. ശരിയാണ്, ഖുർആൻ ഖൈറല്ല ഞിട്ടല്ല, പക്ഷേ ആ സ്ഥലത്തത് ചൊല്ലണം എന്ന്, അവിടെ വെച്ചത് ഓതണം എന്ന് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചു തന്നോ? നമുക്കത് തന്നിട്ടില്ലല്ലോ. അതല്ല, മയ്യത്തിന് സമീപം വെച്ച് ഖുർആൻ ഓതണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ നിങ്ങളെന്തേ, ഹദീസിന്റെ തുടക്കത്തിലും പറഞ്ഞല്ലോ ഇതാ ഹദർത്തുമുൽ മരീലാണ്, രോഗിയുടെ സമീപത്ത് എന്ന് പറഞ്ഞിട്ടല്ലേ മയ്യത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ രോഗിയുടെ സമീപത്തെത്തുമ്പോ എന്താ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഖുർആൻ ഓതാത്തത്? രോഗിയുടെ സമീപത്തുനിന്ന് റസൂൽ ആദ്യം പറഞ്ഞില്ലേ മരീലിന്റെ അടുക്കലും മയ്യത്തിന്റെ അടുക്കലും ഖൈറിനെ പറയണം. അപ്പൊ മയ്യത്തിന്റെ അടുക്കലാകുമ്പോ ഞങ്ങൾ ഖുർആൻ ഓതിക്കോളാം. മരീലിന്റെ അരികിലെത്തുമ്പോ ഒറ്റ മുസ്ലിയാക്കന്മാരും ഖുർആൻ ഓതുന്നതായി കണ്ടിട്ടില്ല. ഒരൊറ്റ അങ്ങാടിയിലൂടെയും നമ്മൾ കണ്ടിട്ടില്ല മുസ്ലിയാക്കന്മാരിങ്ങനെ കൂട്ടം കുത്തി പോകുന്നു. എവിടേക്കാ നിങ്ങൾ പോണ്? കുറെ മൂലയന്മാരിങ്ങനെ പോണ്. അങ്ങനെ പോകുമ്പോ ചോദിച്ചു, അല്ല അന്നെന്താ എവിടേക്കാങ്ങളൊക്കെ കൂടി ഇങ്ങനെ പോകുന്നു, ആ യൂണിഫോമിൽ ഇങ്ങനെ പോവുക, അതുങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അതിന്ന് നമ്മളെ അമ്മലാജി സുഖല്ലാതെ കിടക്കാണ്, ഞങ്ങളവിടെ ഖുർആൻ ഓതാൻ പോവുക. ഒരൊറ്റ മൂലിയര് പറയലുണ്ടോ? എന്തേത്? നിങ്ങൾ മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ തെളിവോതിയത് ഈ ഹദീസല്ലേ? ഏത്? ഇദാ ഹദർതുമുൽ മരീലാവിൽ മയ്യിത്ത ഫഖൂലു ഖൈറാ, നിങ്ങൾ ഖൈറിനെ പറയണം. എന്തേ രോഗിയുടെ അടുക്കൽ പോയിട്ട് ഖുർആൻ ഓതാത്ത്? അവിടെ ഈ ഖൈർ പറയേണ്ടതല്ലേ? അവിടെ എന്തേ ഖുർആൻ ഓതാത്തത്? ഇന്ന് വരെ ഒരു മുസ്ലിം ആരും ചെയ്തു കാണുന്നില്ല. പിന്നെന്താ അവിടെ ചെയ്യാറുള്ള ദുആ ചെയ്യൽ? രോഗിയുടെ അരികിൽ പോയാ ദുആ ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതാവോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അതിനും മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. മയ്യത്തിന്റെ സമീപത്തെത്തിയാലും ഖൈറിനെ ചോദിക്കണം, അത് ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യുന്നു. നേരെ മറിച്ച് തോന്നിയതുപോലെ ഖൈറങ്ങ് നീട്ടിവലിച്ചിട്ട് ഖുർആൻ എന്താ ഖൈറല്ലേ, ആ ഖൈറന്തിനാ മൗലൈമാരെ നിങ്ങൾ തടയുന്നത്? ഖുർആനോദന വീട്ടിൽ നിന്നിട്ട് കുഴപ്പമുണ്ടാക്കുന്ന വിപ്ലവ പാർട്ടിയാണ്, ഭിന്നിപ്പുകാരാണ്, ധ്രുവീകരണമുണ്ടാക്കുന്ന, മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന, ഏറ്റവും വലിയ വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളാണ് മുജാഹിദികളെന്ന് പ്രസംഗിക്കുന്ന നേതാക്കന്മാരുടെ ഏതെങ്കിലും വാക്കുകളില്ലാരെങ്കിലും പെട്ടുപോയെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ഖൈറ് തിരിയുന്നവരാണോ ഈ കൂട്ടര്? ഖൈറ് നിങ്ങൾ പറയണം എന്ന് പഠിപ്പിച്ച റസൂലുള്ള മയ്യത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ഖൈറായ ഖുർആൻ ഓതിയതായി കാണുന്നില്ല, മറിച്ച് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തതായിട്ടാണ് കാണുന്നത്. അതാണ് സലഫികളും പറയുന്നതെന്ത്? മയ്യത്തിന്റെ സമീപത്തെത്തിയാൽ ഖൈറിനെ ചോദിച്ചോ, അത് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ച സുന്നത്ത് നടപ്പിലാക്കിക്കോ, അതല്ലാതെ അവിടെ വെച്ച് ഖുർആൻ ഓതാൻ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടില്ല. നബിയാ ഞങ്ങളുടെ നേതാവ്, റസൂലുള്ളയല്ലേ നമ്മുടെ നേതാവ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറായ കാര്യം ഇതാണ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ നമുക്ക് മടിയില്ലല്ലോ അവിടെ ഇരുന്ന് ഖുർആൻ ഓതാമല്ലോ. എന്നിട്ട് പറയുകയാണ്, പഠിപ്പിക്കുകയാണെന്ന് ഇവർക്ക് അലർജിയാണ്, ഖുർആൻ എന്ന ഖൈറിനെ തടയലായി ഇവർക്ക് പണി. സുഹൃത്തെ, ഒരു കാര്യം എവിടെ ചൊല്ലണം എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. ഒരു ഉദാഹരണം പറയട്ടെ എന്റെ സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ. ഖൈറല്ലേന്ന് വിചാരിച്ച് മാതൃകല്ലാത്തോടത്തൊക്കെ ചൊല്ലാൻ പറ്റുമോ? നിസ്കരിക്കുമ്പോ റുക്കൂഴ് ചെയ്യുമ്പോ നമ്മൾ എന്താ ചൊല്ലേണ്ടത്? റുക്കൂഴ് ചൊല്ലുമ്പോ എന്ത്, റുക്കൂഴ് ചെയ്യുമ്പോ എന്താ പറയേണ്ടത്? സുബ്ഹാന റബ്ബിയല്ലദീം എന്നിങ്ങനെ മൂന്നിനവിടെ തസ്ബീഹ് പറയാനല്ലേ അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചത് അല്ലേ? ഒരാൾക്ക് റുക്കൂഴിൽ കാണാൻ പോയപ്പോ ഒരു മനംമാറ്റം, അയാള് പറഞ്ഞ് അയാളെ മനസ്സിൽ തോന്നിപ്പോയി എന്തിനാ പോയി കിട്ടുന്ന ഈ 3 സെക്കൻഡ് അല്ലെങ്കിൽ ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഖുർആൻ ഓതിക്കൂടെ, ഖുർആൻ ഓതിക്കൂടെ. കാരണം സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന് 10 കൂലിയുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. മറിച്ച് മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഏറ്റവും ഖൈറായ കലാമല്ലേ ഖൈറുൽ കലാമി കലാമുള്ളാന്ന് മുസ്ലിയാർ ഉദ്ധരിച്ചില്ലേ? അല്ലാഹുവിന്റെ ഏറ്റവും ഖൈറായ കലാം അതൊരക്ഷരത്തിന് 10 പുണ്യമുണ്ടെന്നാ റസൂലുള്ള പഠിപ്പിച്ചത്. എങ്കിൽ ഈ കിട്ടുന്ന സുബ്ഹാന റബ്ബിയൽ അലീം പറയുന്ന ചാൻസ് കൊണ്ട് നമുക്കൊരു ഖുൽ ഹുവല്ലാഹു ഓതിക്കൂടെ, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ചൊല്ലിക്കൂടെ, ഖുൽ ഔദു ബിറബ്ബിന്നാസ് ചൊല്ലിക്കൂടെ എന്ന് വിചാരിച്ചിട്ട് വരുത്തൻ ഈ തസ്ബീഹ് അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ ഖുർആൻ ഓതാ മെനക്കെട്ടാലോ? വിവരമുള്ളവൻ പറയും അത് പാടില്ല അല്ലേ? ഇസ്ലാം പഠിച്ചൊരാൾ പറയും റുക്കൂഴിൽ ഖുർആൻ ഓതാൻ പാടില്ല, അവിടെ ചെല്ലേണ്ടത് അതല്ല, അവിടെ തസ്ബീഹ് റസൂലുള്ള പഠിപ്പിച്ചത് അവിടെ അതന്നെ ചെല്ലണം. അപ്പൊ വേറൊരു മൂലയില് കണ്ടോ, അവൻ ഖുർആൻ വിരോധിയാ, ഇവൻ ഖുർആൻ വിരോധിയാ, ഇവന് ഖൈറായ ഖുർആൻ കേട്ടൂടാ. ഖുർആൻ വിരോധിയായിട്ടല്ല, റസൂലുള്ള റുക്കൂഴ് ചെയ്യുന്ന അവസരത്തിൽ തസ്ബീഹ പഠിപ്പിച്ചത്, അതുകൊണ്ട് അത് ചെയ്യണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ ഓതലല്ല പഠിപ്പിച്ചത്, അവിടെ ദുആ ചെയ്യാനാ പഠിപ്പിച്ചത്, അവിടെ അതാണ് സുന്നത്ത്. ഖുർആൻ ഈ വേറെ ഓതിക്കോ, പെരി പോയിട്ട് വേറെ എത്രയെങ്കിലും ഓതിക്കോ, ഖുർആനോടല്ല എതിർപ്പ്. എന്നിട്ട് പറയാ മുജാഹിദ് മൗലൈമാര് ഖൈറിന് തടയാൻ നടക്കുന്ന ആളുകളാണ്, ആളുകളൊക്കെ ഖൈറ് പറയുമ്പോ അതിനെ തടുക്കുക. എന്നാ കൂട്ടർ, നിങ്ങൾ മയ്യത്തിന്റെ അരികിൽ വെച്ച് വട്ടളഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നിങ്ങളെല്ലാം കഴിഞ്ഞ് കബറടക്കി കഴിഞ്ഞിട്ട് അല്ലെ നിങ്ങൾ ലായിലായില്ലുള്ള വാർസലാക്കല് അല്ലേ? എന്നാ പിന്നെ ഈ മയ്യത്തിന്റെ അരികിലിരുന്നു കൊണ്ട് ലായിലായില്ലുള്ള എല്ലാത്തെന്താ? അത് ഖൈറല്ലേ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അഫ്ളു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ മാത്രമല്ല എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല അമ്പിയാക്കന്മാരും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഖൈറായതും ശ്രേഷ്ഠകരമായതും വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി പറഞ്ഞിട്ടില്ലേ ഖൂലു ഖൈറാണ്, നിങ്ങൾ ഖൈറിനെ പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ അവിടെ വട്ടളഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മയ്യത്തെടുക്കോളം നിക്കറന്നെ. എന്താ ചൊല്ലാത്തത്? എന്താ ചൊല്ലാത്തത്? ഇനി ഖൈറുൽ കലാമി കലാമുള്ളാ എന്ന് പറഞ്ഞ് ബാക്കി എന്താ? റസൂലുള്ള പറഞ്ഞത് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മുന്തിയ ചരി അഷ്റഫുൽ ഖൽക്കിന്റെ ചരിയാണ്. ആ ചരിയെ വിശദീകരിക്കുന്ന ഹദീസിന്റെ കിതാബില്ലേ, അതെന്താ എടുത്തോടാത്? മയ്യത്തിന്റെ സമീപത്തിരുന്നിട്ട് ഖുർആൻ മാത്രമല്ലല്ലോ, ഖൈറ് കുറെ ഖൈറില്ലേ? ഹദീസ് ഓതല് ഖൈറല്ലേ? ഹദീസ് ഇങ്ങനെ വായിക്കാം, ബുഖാരി ഒരാൾ ഇങ്ങനെ വായിക്കാം, മറ്റേ ആൾ മുസ്ലിം വായിക്കാം, ഇങ്ങനെ മൗലയന്മാരിങ്ങനെ ഹദീസിന്റെ കിതാബ് വായിക്കാം, അങ്ങനെണ്ടോ? ഖൈറന്നല്ലേ? റസൂലുള്ളാഹി ഹദീസ് പറയല് ഖൈറന്നല്ലേ? അപ്പൊ ഖൈറേതാണെന്ന് വലിച്ചു നീട്ടണ്ട. അതിനാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകമെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ള നമുക്ക് മാതൃക കാണിച്ച് തന്ന മാതൃകയുണ്ടാകുമ്പോ പിന്നെ വലിച്ചു നീട്ടണ്ട. അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചയിടത്ത് ഒതുങ്ങി നിൽക്കലാണ് പുണ്യകരം, അത് ഖുർആനിനോട് വിരോധമുണ്ടായിട്ടല്ല. ഓരോന്നിനോരോ സമയം സന്ദർഭമുണ്ട്, ആ സമയത്ത് നബി കാണിച്ചു തന്ന അതുപോലെ ചെയ്യണം. അത് വേണ്ടാന്ന് പറഞ്ഞാൽ അച്ഛനോട് എതിർപ്പായിട്ടാണ് അർത്ഥം അല്ല, അത് നബിയുടെ ചര്യയ്ക്ക് വിരുദ്ധമാണ്. ഇതാണ് സുഹൃത്തുക്കളേല് വേണ്ടത്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഈ കാര്യം പറഞ്ഞിട്ട് മൂപ്പര് ഫൈനൽ മലഹായിക്കത്തയു അമ്മിനൂന അലാമായ കൂലൂ തക്കൂലൂനാന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞാ പിന്നെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിയുള്ളവന് മനസ്സിലാവുന്നത് അപ്പത് ദ്വാർക്കണ കാര്യം തന്നെയാണ്, ദ്വാർക്കുമ്പോഴല്ലേ ആമീൻ പറയാ. അത് ആർക്കെങ്കിലും തോന്നിയാലോ, വല്ല വായനക്കാരനും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരിഫ കൂലു ഹൈറാന്നുള്ളോടത്താണ് കട്ട് ചെയ്തു, ബാക്കിയില്ല ആ പുസ്തകത്തില്. അല്ലെങ്കിൽ തന്നെ ഇയാളെ പരിപാടി എന്താ തരും? ഇതിപ്പോ 4-ാം പതിപ്പാ സുന്നത്ത് ജമാഅത്ത്. ഇയാളാണ് ഈ കോലാഹലുണ്ടാക്കിയത്. വലവന്നഹും മിൽലമു അൻഫുസഹും ജാവൂക്ക എന്നുള്ള ആയത്തിൽ അർത്ഥത്തിൽ വമ്പിച്ച അട്ടിമറി നടത്തിയ വിരുദനായി സഖാഫി. ഇയാളാ പറഞ്ഞിരുന്നത് പാപം ചെയ്ത ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയിട്ട് നബിയോടും പാപമോചനത്തിന് തേടട്ടെ. ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമല്ല. ഇയാളാകെ ഉരുണ്ടു പേരണ്ടു, അവസാനം പറഞ്ഞു അത് അച്ചടിപ്പശകാണ്. എന്താ അച്ചടിപ്പശക്? അങ്ങനെ ഉണ്ടോ അച്ചടിപ്പശക്? അച്ചടി പശകിൽ നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാചകത്തിന്റെ ഒരു വാചകത്തിൽ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറിപ്പോവില്ലല്ലേ. അച്ചടി പശക് എന്ന് പറയുന്നത് റസൂലിനോടും പോയിട്ട് പാപമോചനം തേടാൻ മനഃപൂർവ്വം എഴുതിയല്ലേ. അത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോ മൂപ്പര് ആകെ എടങ്ങേറായി എടങ്ങേറായി ഇസ്ലാഹിന്റെ മുമ്പിൽ മൂപ്പര് മുട്ടുമടക്കി അവസാനം എന്ത് പറഞ്ഞു എന്നറിയോ. അത് പ്രൂഫ് നോക്കിയപ്പോ അച്ചടി പശക് പറ്റിയതാണ്. എന്നാലും അത് ആശയപരമായി തെറ്റല്ല, ആശയപരമായി തെറ്റല്ല. ഒരുത്തം പറഞ്ഞ് വീണാലും മുപ്പര കാലു മേൽ തന്നെ. അബദ്ധം പറ്റിയാൽ അവിടുന്ന് എഴുന്നേൽക്കല ബുദ്ധി ആയ പൊടി തട്ടിയിട്ട് പിന്നെ ഇങ്ങനെ പൊടി കടന്നിങ്ങനെ ഉരുണ്ടിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയല്. എന്തുമാത്രം എന്തുമാത്രം ഒരു പരിഹാസ്യമാണ്, അപഹാസ്യമാണ്. അപ്പൊ അവസാനം അതൊക്കെ തിരുത്തിയിട്ടാ ഇറക്കിയത്. അത് തിരുത്തിക്കും നിങ്ങളെ കൊണ്ട് ഇൻഷാല്ലാ. ഇതുപോലെ ഒരുപാടുണ്ട് നിങ്ങൾ തിരുത്താൻ. അതൊക്കെ തിരുത്തിച്ചിട്ടേ ഇസ്ലാഹിന്റെ പ്രവർത്തകന്മാരും മുജാഹിദ് പ്രവർത്തകന്മാരും ഒക്കെ വിശ്രമിക്കുള്ളൂ. അള്ളാഹു ആയുസ് ആരോഗ്യമൊക്കെ തരണമെങ്കിൽ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ മരണം വരെ ആ നിലക്ക് ആർജവത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. അള്ളാഹുടെ ഖുർആന്റെ പേരിലായി അട്ടിമറി കളവ് പറയുക, അർത്ഥത്തിൽ തിരിമറി നടത്തുക, ഇല്ലാത്ത ഹദീസ് ഉണ്ട് എന്ന് പറയാ, ഇല്ലാത്ത ആയത്ത് ഉണ്ട് എന്ന് പറയാ, ബുഖാരിയിൽ ഇല്ലാത്തതുണ്ട് എന്ന് പറയാ, എന്തൊക്കെ ചെയ്യുന്നത്? എന്നിട്ടൊക്കെ പറയുന്നത് മുജാഹിദുകൾ, മുജാഹിദുകൾ അവർക്ക് വേണ്ട ഭാഗം മാത്രം എടുക്കുന്നവരാണ്, ബാക്കി കട്ട് ചെയ്യുന്നവരാണ് എന്ന് പറയും. അവനാൻ തന്നെ ചെയ്ത സ്വഭാവം വിളിച്ചു പറയും. എപ്പങ്ങൾ ഇവിടെ കണ്ടില്ലേ, വേണ്ട ഭാഗം എടുത്ത് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്തു അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, ഖൈറിനെ ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ഖൈറിനെ ചോദിക്കാൻ നമുക്ക് അറിവ് വേണം. മയ്യത്ത് കണ്ടിട്ട് പോരല്ല, ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ ദുആ എല്ലാവരും പഠിക്കണം. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു എന്ത്? ആ അവസരത്തിൽ മാത്രമല്ല, നമ്മൾ ജനാസ നമസ്കാരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം ചൊല്ലേണ്ടത്. ജനാസ നമസ്കാരത്തെ സംബന്ധിച്ച് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഞാനതിന്റെ ദുആ ഇന്ന് വിശദീകരിക്കുന്നില്ല, കാരണം അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബയ്യത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് ഈ സമൂഹത്തിലെ എത്ര പേർക്കാണ് അറിവുള്ളത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഖബറിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ചെയ്യാനുള്ള അന്തിമമായ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് ജനാസക്ക് വേണ്ടിയുള്ള നിസ്കാരം. ആ നിസ്കാരത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യന്റെ പേരിൽ ഒരു 40 ആൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ എങ്ങനത്തെ 40 ആളെന്നോ എങ്ങനെയുള്ള 40 ആളെന്നോ ലാ യുശ്രിക്കൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത കറകളഞ്ഞ മുവഹ്ഹിദുകളായ, അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത, കൃത്യമായി ആ വിഷയത്തിൽ കണിശമായി തൗഹീദിന്റെ കാര്യത്തിൽ ദൃഢമായി അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു 40 ആളെങ്കിലും ഒരാൾക്ക് വേണ്ടി നിസ്കരിക്കാനുണ്ടെങ്കിൽ അവരുടെ ദുആ അല്ലാഹു കബൂലാക്കുന്നതാണ്. ഒരു 40 ആളെ നിസ്കരിക്കാൻ കിട്ടുക വലിയ ഖൈറാണ്. ആരെങ്കിലും 40 ആളല്ല, വേറെ റിപ്പോർട്ടിൽ കാണാം 100 ആളുകൾ ഒരാൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിനോട് നമ്മൾ ശുപാർശ പറയുകയാണ്, ഇയാളുടെ കാര്യത്തിൽ പടച്ചോനെ പൊറുക്കണേ എന്നിങ്ങനെ പറയല്ലേ. ആ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അപ്പൊ 40ഉം 100ഉം ഒക്കെ അതൊക്കെ ഒരു 40ഉം 100ഉം തന്നെ ആകണം. എണ്ണം പറഞ്ഞ 40ഉം എണ്ണം പറഞ്ഞ 100ഉം ആവണം. എന്തായി എണ്ണം പറഞ്ഞ 40ഉം എണ്ണം പറഞ്ഞ 100ഉം? നിസ്കരിക്കാൻ ഒരുപാട് ആളുണ്ടായിട്ട് കാര്യമുണ്ടോ? കൊറേ ആളുണ്ട്, ഭയങ്കര ജന. ഒറ്റ ഒന്നിനെ അറിഞ്ഞൂടാ നിസ്കരിക്കാൻ അല്ലേ, നിസ്കരിക്കാനത് ഒറ്റ കൗമിന് അറിഞ്ഞൂടാ. എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. പിന്നെ എല്ലാവർക്കും ഒരു സമാധാനമുണ്ട്, മയ്യത്തുകാരൻ രാത്രി നിസ്കരിക്കുകയാണെങ്കിലും പകൽ നിസ്കരിക്കുകയാണെങ്കിലും പതുക്കെ ഓടേണ്ടത് എല്ലാവർക്കും വലിയ സമാധാനമുള്ള സംഗതിയാ. രാത്രി മയ്യത്തുകരിക്കുമ്പോ ഇമാമത്തുന്നാലും പകല് മയ്യത്തുകരിക്കുമ്പോ ഇമാമത്തുന്നാലും പതുക്കെ ചൊല്ലിയാ മതി. വലിയ കാര്യത്തിൽ മയ്യത്തിന്റെ മോനാ, മയ്യത്തിന്റെ എളാപ്പയാ, മുത്താപ്പയാ എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ കയറി നിൽക്കും. എനിക്കെന്തെങ്കിലും അറിയോ? അവനെന്തോ അറിയോ? ആ അവസരത്തിൽ അവൻ മനസ്സുകൊണ്ടെങ്കിലും സങ്കടപ്പെടുന്നു, എന്റെ ഉറ്റവര് മരണപ്പെട്ടിട്ട് അവസാനമായി എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഈ ജനാസ നിസ്കാരത്തിൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് പറയണം എന്ന് എനിക്കറിയാതെ പോയല്ലോ, എനിക്ക് ഞാനത് പഠിക്കാതെ പോയല്ലോ, എന്ന സങ്കടം നമ്മെ പലപ്പോഴും അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ പിടികൂടാറില്ലേ? ശരിയല്ലേ? പക്ഷേ അപ്പൊ നമുക്ക് സങ്കടം തോന്നിയിട്ട് കാര്യമുണ്ടോ? അതിനാ പറയുന്നത് മുമ്പേ പഠിച്ചു വെക്കണം. മരണവാർത്ത കേട്ടതിന്റെ ശേഷം ഒലവി ഒരു മയ്യത്ത് നിസ്കാരത്തിൽ എനിക്ക് പങ്കെടുക്കാനുണ്ട്, എന്റെ ഇന്നാള് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ജനാസയുള്ള സ്ഥലത്തെത്തുമ്പോ അവിടെ വെച്ച് നിസ്കാരത്തിന് ഒരുങ്ങുന്ന നേരത്ത് പറയുമെന്ത്, ആ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കുമെന്ത്, ആ നിസ്കാരത്തിന്റെ മര്യാദക്കൊന്ന് പറഞ്ഞാൽ തരക്കടില്ല, അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ പഠിപ്പിക്കല. അപ്പൊ പഠിച്ചാ തലയിൽ കയറോ? ഈ പഠിക്കുകയാണെങ്കിൽ തന്നെ എന്താ പറഞ്ഞു കൊടുക്കുക? ഏറിയാ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്നാമത്തേൽ ഫാത്തിഹയാണ്, രണ്ടാമത്തെ തക്ബീറിൽ നമ്മൾ സ്വലാത്തി അല്ലണം, മൂന്നാമത്തേൽ നാലാമത്തേലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടത്. അത്രയല്ലേ ഇപ്പൊ ആ തിരക്കുള്ള സമയത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. ബിനിപ്പാപ്പ ദുആ പഠിപ്പിക്കാം. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കാം, അല്ല അവിടെ ദുആന്റെ പുസ്തകം ഉണ്ടോ? എന്തേ ഇപ്പൊ ചൊല്ലണം? ആ സമയത്ത് ചൊല്ലാൻ കിട്ടുമോ? അപ്പൊ പഠിച്ചാ മതിയോ? അതുകൊണ്ടൊരു മുന്നറിയിപ്പാണ് സുഹൃത്തെ, നമ്മളൊക്കെ പഠിച്ചു വെക്കണം എങ്ങനെയാ ജനാസ നിസ്കരിക്കേണ്ടത്, എന്താണ് ജനാസ നിസ്കാരത്തിന്റെ മര്യാദകൾ, ജനാസ നിസ്കാരം നിർവഹിക്കേണ്ട രൂപം എങ്ങനെയാണ്, അതിലെന്താണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. കാരണം അതിലെ ഏറ്റവും കാതലായ വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ, ഇദാ സല്ലൈതും അൽ ജനാസ ഫഅഖ്ലിസൂ ലഹു ദുആ, നിങ്ങൾ ജനാസ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദുആ ആത്മാർത്ഥമായി നിർവഹിക്കണേ. ദുആയാണ് ഇതിന്റെ കാതൽ. അതുകൊണ്ട് ദുആ പഠിക്കണം. ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ ജനാസ നിസ്കാരത്തിന്റെ മര്യാദ അതിന്റെ ദുആയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയോ? ആ ക്ലാസ്സിന് വരുന്നതിന്റെ മുമ്പേ ആ ദുആ പഠിച്ചു വരണം. ആ ദുആ പഠിച്ചു വരണം, എന്നിട്ടത് കേൾക്കണം, എന്നിട്ടതിന്റെ ആശയം പഠിക്കണം, എന്നിട്ട് നമുക്ക് സന്ദർഭങ്ങൾ വരുമ്പോൾ ഉപയോഗപ്പെടുത്തണം. അതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്ന് പഠിപ്പിക്കപ്പെട്ട ദുആ മറക്കണ്ട. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ആ ദുആകൾ പഠിച്ചു വെക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതൊക്കെ ഓരോന്നിന്റെ സന്ദർഭങ്ങളിൽ പറയാനും പ്രവർത്തികമാക്കാനൊക്കെ അത് എഴിൽമുണ്ടെങ്കിലേ കഴിയൂ. അവസരം വരുമ്പോ ഞാനിപ്പോ ഒരു ചെയ്തില്ലല്ലോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് മുമ്പേ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അള്ളാഹു അവന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ചര്യകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വെക്കുന്ന, സ്നേഹം കാണിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ.